بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطعه واسجد واقترب.
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖദറാണ് വിശദീകരിച്ചത്. ഇന്ന് സൂറത്തുൽ അലഖ് അല്ലെങ്കിൽ സൂറത്ത് ഇഖ്റ സൂറത്ത് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് എന്നും സൂറത്ത് ഇഖ്റ എന്നും സൂറത്തുൽ അലഖ് എന്നും ഈ സൂറത്തിന് പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താ? എന്താ ഈ സൂറത്തിന്റെ പ്രത്യേകത? ആദ്യമായി ഇറങ്ങിയ അഞ്ചായത്തുകൾ ഈ സൂറത്തിലാണ്. ആദ്യമായി ഇറങ്ങിയ അഞ്ചായത്തുകൾ ഈ സൂറത്തിലാണ്. ആ സൂറത്തിൽ തന്നെ അതിന്റെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത. സൂറത്തുൽ അലഖ് എന്ന് പേര് പറയാൻ കാരണം ഇവിടെ മിൻ അലഖ് എന്ന് ഈ സൂറത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ തുടക്കം ഇഖ്റ ആയതുകൊണ്ട് സൂറത്ത് ഇഖ്റ എന്നും തുടക്കവചനം ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് എന്നത് കാരണത്താൽ ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദി ഖലഖ് എന്നും ഈ സൂറത്ത് എന്റെ പേര് പറയപ്പെടുന്നു. സൂറത്ത് മക്കിയത്താണോ മദനീയത്താണോ? മക്കിയത്താണ്. എന്നാണെന്താ മക്കിയത്താണെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ മക്കയിൽ അവതീർണമായ സൂറത്താണ് സൂറത്തുൽ അലഖ്. വിശേഷ അതിന്റെ തുടക്കത്തിലെ അഞ്ച് വചനങ്ങൾ. ഈ അഞ്ച് വചനങ്ങൾ ഇറങ്ങിയത് എവിടെയാണ്? ഹിറ ഗുഹയിലാണ്. ഹിറ ഗുഹ എവിടെയാണ്? മക്കയിൽ ജബൽ അന്നൂർ. ജബൽ അന്നൂർ, അന്നൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതത്തിന് മുകളിൽ ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ ആണ് ഈ ആയത്തുകളുടെ അവതീർണത. എന്ന് എന്നാ അവതരിപ്പിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായപ്പോൾ. ഏത് മാസത്തിൽ? റമദാൻ മാസത്തിൽ. റമദാൻ മാസത്തിൽ തൈ ചില ഹദീസുകളിൽ കാണാം വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വചനങ്ങൾ സൂറത്തുൽ മുദ്ദസ്സിറിലാണ് എന്ന്. മുദ്ദസ്സിർ ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ജാബിറിൽ നിന്നുള്ള ഹദീസിൽ ആദ്യമായി ഇറങ്ങിയത് സൂറത്തുൽ മുദ്ദസ്സിറാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്ബിർ. ഈ ആയത്തുകളാണ് ആദ്യം ഇറങ്ങിയത് എന്ന് അറിയിക്കുന്ന ഹദീസ് കാണാം വിശുദ്ധ ഖുർആനിൽ. ചില ഹദീസുകളിൽ അസറുകളിൽ കാണാം വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പൊ മൂന്ന് അഭിപ്രായമാണ് വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയതിന്റെ വിഷയത്തിൽ. ഒന്ന്, സൂറത്തുൽ അലഖിലെ ഈ അഞ്ചായത്തുകൾ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. മറ്റൊരു അഭിപ്രായം സൂറത്തുൽ മുദ്ദസ്സിറിലെ തുടക്കവചനങ്ങളാണ്. മറ്റു ഒരഭിപ്രായം സൂറത്തുൽ ഫാത്തിഹ മുഴുവനാണ്. സൂറത്തുൽ ഫാത്തിഹ മുഴുവനാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് അഭിപ്രായം വന്നത്? എന്തുകൊണ്ട്? അത് നമ്മൾ ഇന്ന് മനസ്സിൽ നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ ഇത് പിന്നെ തുടക്കം ഏതുകൊണ്ട് എന്നുള്ളതിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഒരു സന്ദേഹം പരക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ദൂരീകരിക്കപ്പെടാൻ വേണ്ടിട്ട് വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയ വചനങ്ങൾ ഈ അഞ്ചെണ്ണം തന്നെയാണ്. ഈ അഞ്ച് വചനങ്ങൾ ഇറങ്ങിയതിന് ശേഷം വഹ്യ് നിലച്ചു. മാസങ്ങൾ നിലച്ചു എന്ന് പറയപ്പെടുന്നു. വഹ്യ് നിലച്ചു. ഈ വചനങ്ങൾ അഞ്ച് ഇറങ്ങി പിന്നെ വഹ്യ് വരുന്നുമില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. മനസ്സിലല്ലേ? വഹ്യ് നിലച്ച ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ഒരു ടൈം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നടക്കും, ഭയങ്കര പ്രതീക്ഷയിൽ, മലക്കിന്റെ ആഗമനം ആലോചിച്ചിട്ട്. കാരണം മലക്ക് വന്നത് അങ്ങനെയാണ്, ഇങ്ങനെ ചക്രവാളം മുട്ട ചിറകുകൾ വിരിച്ച്. അങ്ങനെയാണ് ജിബ്രീൽ എന്ത് ചെയ്തത്? ഹിറയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ അത് മനുഷ്യരൂപം കൊണ്ടിട്ട് ഹിറയിലേക്ക് വരിക ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്തിലേക്ക് ദൃഷ്ടി വായിച്ച് ഇങ്ങനെയാണ് നടക്കും. വഹ്യ് നിലച്ചതിൽ പിന്നെ ഇറങ്ങിയ സൂറത്ത് ഏതാണ്? അത് സൂറത്തുൽ മുദ്ദസ്സിറിന്റെ തുടക്കവചനമാണ്. അതാണ് പിന്നെ ചിലര് പറഞ്ഞ ആദ്യമായിട്ട് ഇറങ്ങിയത് സൂറത്തുൽ മുദ്ദസ്സിറാണ്. ഇന്ന് വഹ്യ് നിലച്ച് പിന്നീട് ഇറങ്ങിയ ആദ്യത്തെ വഹ്യ് എന്ന അർത്ഥത്തിലാണത്, ആ പരിഗണനയിലാണ്. സൂറത്തുൽ ഫാത്തിഹ ആദ്യം ഇറങ്ങിയത് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ ഒന്നടങ്കം മുഴുവനായിട്ട് ഇറങ്ങിയത് ഏതാണ് ആദ്യമായിട്ട്? സൂറത്തുൽ ഫാത്തിഹ തന്നെ. ഇത് നോക്കിയ സൂറത്തുൽ അലഖ് ഇനിയുണ്ട്. അല്ലമിൽ ഇൻസാന മാലം ഞാലം കല്ല ഇന്നൽ ഇൻസാന ലയതുഗ അർറാഹുസ്തഗ്ന തുടങ്ങിയിട്ട് ഇനിയുണ്ട് അല്ലേ? കല്ലാലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബൻ തുടങ്ങുന്ന വരെ എന്നതുവരേക്കും സൂറത്ത് ഇനിയുമുണ്ട്. മനസ്സിലായോ? അപ്പോ ഒരു സൂറത്ത് മുഴുവനായിട്ട് എന്തില്ല, നസ്രാസുൽ മതങ്ങൾക്ക് ആദ്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് ഒരു സൂറത്ത് മുഴുവൻ ഇറങ്ങിയത് ഏതാ? സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പൊ മൂന്ന് അഭിപ്രായവും പരിഗണനയാണ്. വ്യത്യസ്ത പരിഗണനകളിലാണ് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയത് ഈ അഞ്ചായത്തുകളാണ്, ഇലിഷ്കാരില്ല. പിന്നെ വഹ്യ് നിലച്ചു, എന്നിട്ട് പിന്നെ ഇറങ്ങി തുടങ്ങിയത് ആദ്യമായിട്ട് ഏതാണ്? സൂറത്തുൽ മുദ്ദസ്സിറിലെ തുടക്കായത്തുകളാണ്. മനസ്സിലല്ലേ? ഒരു സൂറത്ത് മുഴുവനായിട്ട് റസൂലുള്ളാഹി ഇറങ്ങിയത് ആദ്യമായിട്ട് ഏതാ? അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അപ്പൊ ആ മൂന്ന് പരിഗണനകളാണ് വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇമാം ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയിട്ട് ഈ അഞ്ചായത്തുകളാണ് ആദ്യമായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ വഹ്യ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ഇറങ്ങിയ അഞ്ചായത്തുകൾ ഈ ആയത്തുകളാകുമ്പോൾ ആ ആയത്തിന് അതിൻ്റെതായ പ്രത്യേകതകൾ, അതിൻ്റെതായ സവിശേഷതകൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, അവർ ഈ ആയത്തുകളെ പ്രത്യേകം വിശദീകരിക്കുവാനും അതേപോലെ തന്നെ അതിലെ മതവിധികൾ, നിയമങ്ങൾ പിന്നെ അവതരിപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് എനിക്ക് തോന്നുന്ന 200 പേജോളം വരുന്ന ഒരു രചന തന്നെ ഈ അഞ്ച് ആയത്തുകളിലെ വിഷയങ്ങളെ പിന്നെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു രചന ഉണ്ട്. പല പണ്ഡിതന്മാരും ഈ പിന്നെ ആയത്തുകൾ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ മുഖവിലൊക്കെ എടുത്തിട്ട് പിന്നെ അവരുടെ രചനകൾ നടത്തിയത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഏതായാലും നബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ അഞ്ചായത്തുകളാണ് ഇവകൾ. ഈ അഞ്ചായത്തുകൾ ഇറങ്ങിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40-ാമത്തെ വയസ്സിൽ. പിന്നീട് വഹ്യ് നിലച്ചു. വഹ്യ് നിലച്ചതിൽ പിന്നെ സൂറത്തുൽ മുദ്ദസ്സിർ ഇറങ്ങി. ഇവിടെ നോക്കി, ഇതിൽ എത്തിക്കാനുള്ള കൽപ്പനല്ല. എത്തിക്കാനുള്ള കൽപ്പന മുദ്ദസ്സിറോട് കൂടിയാണ്. സൂറത്തുൽ മുദ്ദസ്സിർ ഇറങ്ങിയതോടുകൂടി നബി തങ്ങൾ റസൂലായി. അത് 40-ാമത്തെ വയസ്സിൽ തന്നെ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, വസ്ത്രം മൂടി പുതച്ചു കിടക്കുന്നവനെ, കും, എഴുന്നേൽക്കൂ, ഫഅൻദിർ, എന്നിട്ട് മുന്നറിയിപ്പ് നൽകൂ. ഉണ്ടോ? അപ്പോ ഹും ഫഅൻദിർ, എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകൂ എന്നതോടുകൂടി എന്തായി? വഹ്യ് നൽകിയത് എത്തിക്കാനുള്ള കൽപ്പനയ, അതോടുകൂടിയാണ് ആരാണ്? റസൂലാണ്. വഹ്യ് ഏകിയതോടുകൂടി ആരുമായി? നബിയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി പ്രഖ്യാപിക്കപ്പെട്ടത്, അല്ലെങ്കിൽ നബിയായി വാഴ്ത്തപ്പെട്ടത് ഈ ഇഖ്റാ ബിസ്മിയിലെ 5 ആയത്തുകളോടുകൂടിയാണ്. പിന്നീട് സൂറത്തുൽ മുദ്ദസ്സിർ അവതരിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ എത്തിക്കാനുള്ള കൽപ്പന നൽകുന്നത്. അതോടുകൂടിയാണ് റസൂലായി പിന്നെ വാഴ്ത്തപ്പെടുന്നത്. ഈ ആയത്തുകൾ 5 അവതരിപ്പിച്ചതിന്റെ വിശദ വിവരം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ 40 വയസ്സ് തികഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലേക്ക് സൂചന നൽകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് തികഞ്ഞ് മുഹറം, സഫർ, റബീഉൽ അവൽ മാസം പിന്നീടാണ്. റബീഉൽ അവൽ പുലർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണും. പ്രസ്തുത സ്വപ്നം അത് പ്രഭാതോദയം എത്ര വസ്തുനിഷ്ഠമാണ് അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, ആ സ്വപ്നങ്ങൾ പുലരുന്നത്. രാത്രി കണ്ട സ്വപ്നങ്ങൾ അത് ഒരിക്കലും പാഴ് സ്വപ്നമല്ല, പിന്നെയോ സത്യ സ്വപ്നമായിട്ട് പുലരുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായി. ഈ അതിനാണ് ഇർഹാസാത്ത് എന്ന് പറയും. ഇർഹാസാത്ത് ഈ ഇർഹാസാത്ത് മോജിസാത്ത് ഒക്കെ ഉണ്ട്. എന്താ മോജിസാത്ത്? മോജിസാത്ത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകുന്ന അമാനുഷിക കഴിവുകളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ പിന്നെ അത്ഭുത കഴിവുകൾ. അത് നബിമാരിലൂടെ അള്ളാഹു അവതരിപ്പിക്കണേനാണ്, നബി ആയതിന് ശേഷം പ്രകടിപ്പിക്കണേനാണ് എന്ത് പറയാ, മോജിസാത്ത് എന്ന് പറയാം. എന്നാൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മുതൽ നബിയുടെ 40 വയസ്സ് വരെ, നബിയാകുന്നത് വരെ ചില അത്ഭുതങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനാണ് എന്ത് പറയാ, ഇർഹാസാത്ത് എന്ന് പറയാം. ഇർഹാസാത്ത് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മുതൽ നബുവത്ത് ലഭിക്കുന്നത് വരെയുള്ള 40 വർഷം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. ആഗതനാകാനിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, ഒരു വ്യക്തിയെ ചൂണ്ടി ചില അത്ഭുതങ്ങൾ പ്രത്യക്ഷമായിട്ടുണ്ട്, അതിനാണ് ഇർഹാസാത്ത് എന്ന് പറയുന്നത്. മോജിസത്തല്ല, മോജിസത്ത് നബിമാർക്കാണ്. ഇവിടെ നബി ആയിട്ടില്ല, നബി 40-ാമത്തെ വയസ്സിലാണ്. അപ്പൊ നബി ആകുന്നതിന് മുമ്പുണ്ടായ ചില അത്ഭുതങ്ങൾ, അതിൽ പെട്ടതാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, എനിക്ക് മക്കയിൽ ഒരു കല്ലറിയാം, ആ കല്ല് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു, ഇപ്പോഴും എനിക്കതിനെ അറിയാം, ആ കല്ലിനെ എനിക്കറിയാം. അപ്പൊ നബിയോട് സലാം പറയുന്ന ഒരു കല്ല്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില യാത്രകളിൽ കാർമുഖിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണലിട്ട് വരുമായിരുന്നു, മനസ്സിലായി. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കുടിച്ചപ്പോൾ ഹലീമ സഅദിയയുടെ പിന്നെ അടുക്കൽ സഅദിയയിൽ പാല് കുടിച്ച് വളരുമ്പോൾ അവിടെ കുട്ടികളോട്ട് കളിക്കുമ്പോൾ മലക്കുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചു പിളർത്തിയ സംഭവം, അതൊക്കെ എന്താണ്? അതൊക്കെ ഇർഹാസാത്താണ്. മനസ്സിലായത്? അതിൽ പെട്ടതാണ് ഈ ആനക്കലഹ സംഭവം പറയപ്പെടുന്നത്. ആനക്കലഹ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഒരു പിന്നെ പ്രവാചകത്വം അല്ലെങ്കിൽ പ്രവാചകനായിട്ട് ഒരു വ്യക്തി നിയോഗിക്കപ്പെടുന്നതിലേക്കുള്ള ഇർഹാസാത്ത് എന്ന് അതിന് പറയാം, മനസ്സിലായി. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു അത്ഭുത സംഭവമായിട്ടാണ് ആനക്കലഹ സംഭവത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഇർഹാസാത്തിന്റെ വകുപ്പിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ. എന്തൊരു സ്വപ്നം രാവിന്റെ മറവിൽ കണ്ടാലും അത് പ്രഭാതോദയം കണക്കേ എന്ത് ചെയ്യും, അത് പുലരും. സ്വപ്നം കണ്ടത് പുലരും, അതൊക്കെ നബിയാകുന്നതിന് മുമ്പാണ്, നബിയാകുന്നതിന് മുമ്പാണ്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഇർഹാസാബ് എന്ന് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ഈ ഇർഹാസാബ് എന്നാണ്. സ്വപ്നങ്ങൾ പുലരുന്ന അവസ്ഥ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, മക്കയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ താല്പര്യപ്പെട്ടു, ഒഴിഞ്ഞ് ഇരിക്കാൻ. അങ്ങനെയാണ് ഭക്ഷണ സാമഗ്രികൾ കാര കൈമുള്ള വിശിഷ്യ അവ കയ്യിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ നൂറിന്റെ മുകളിൽ പോകും. അങ്ങനെ ഹിറയിലിരുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവുകളിൽ വിശിഷ്യ യതഹന്നസ് എന്നാണ് റസൂലുള്ളാഹി യതഅബ്ബദ് അല്ലാഹുക്ക് ഇബാദത്ത് എടുത്ത് കഴിയും, അല്ലാഹുക്ക് ഇബാദത്ത് എടുത്ത് കഴിയുമായിരുന്നു എന്നാണ്. അങ്ങനെ റബീഉൽ അവൽ, റബീഉൽ ആഖർ, ജുമാദുൽ ഉല, ജുമാദുൽ ഉഖ്ര, റജബ്, ഷഅബാൻ, റമദാൻ ഈ മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആറുമാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറയിൽ പോയി ഇബാദത്തിൽ കഴിയും. അങ്ങനെയാണ് ഒരു ദിവസം ആര് വരുന്നത്, ഒരു രാവിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യഥാർത്ഥ രൂപത്തിൽ മാനത്ത് പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ടത് മനുഷ്യരൂപം പൂണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു അലൈഹി സ്വലാം. എന്നിട്ട് നബിയോട് പറയുന്നത് ഇഖ്റ എന്നാണ്, ഇഖ്റ അതാണ് ഇഖ്റ, ഇഖ്റ വായിക്കാൻ പറയുന്നത്, വായിക്കൂ കൽപ്പന. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരി, റസൂലുള്ളാഹി ആരല്ല, വായിക്കുന്നവനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിക്കുന്നവനല്ല. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഇതിനു മുമ്പ് നിങ്ങൾ വമാ കുന്തു തത്ലു മിൻ ഖബ്ലിക മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക, ഇതിനു മുമ്പ് നിങ്ങളൊരു കിതാബ് വായിക്കുന്നവനല്ല, വലത് കൈകൊണ്ടൊരു എഴുത്ത് എഴുതുന്നവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയാണ്, നിരക്ഷരനാണ്. ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മീന റസൂല മിനഹും, നിരക്ഷരരിൽ ഒരു റസൂലിനെ, അവരിൽ നിന്നുള്ള ഒരു റസൂലിനെ നിയോഗിച്ചു അള്ളാഹു. അതപ്പോ റസൂലാരാണ്, ഉമ്മിയാണ്, നിരക്ഷരനായ റസൂലാണ്. അല്ലദീന യത്തബിഊന റസൂല നബിയൽ ഉമ്മി, ഉമ്മിയായ റസൂലിനെ അനുധാവനം ചെയ്യുന്നവർ എന്നാണ്. അവിടെ ഉമ്മി എന്ന് പറഞ്ഞാൽ എന്താ, എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ പ്രവാചകൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരി, ഞാൻ വായിക്കുന്നവനല്ല, നിന്നെ വായിക്കാൻ അറിയില്ല എന്നർത്ഥത്തിൽ. അപ്പോഴും ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാൻ ആയിഷമ്മ പറയാണ് റസൂലുള്ള പറഞ്ഞതായിട്ട്, ഫഖത്തനി, ജിബ്രീൽ എന്നെ അണച്ചു പൂട്ടിയതാണ്. ഹത്ത ബലഗ മിന്നിയൽ ജഹദ് എന്ന റസൂലുള്ള വളരെ ക്ലേശപ്പെട്ടു, അത്രമാത്രം ഖത്തനി എന്നാണ്, എന്നെ അണച്ചു പൂട്ടി. എന്നിട്ട് ഇഖ്റ വീണ്ടും വായിക്കാൻ പറഞ്ഞു. അപ്പോഴും റസൂലുള്ള പറഞ്ഞു, മാ അന ബിഖാരി, പിന്നെ വീണ്ടും അതേപോലെ തന്നെ അണച്ചു പൂട്ടി. റസൂലുള്ള വളരെ ക്ലേശപ്പെട്ടു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് ഈ അഞ്ചായത്തുകൾ, അതാണ് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലമി അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ അഞ്ചായത്തുകൾ അപ്പോഴാണ് വഹയോദിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്ക് മനസ്സിലേറ്റുവാങ്ങി. ഇന്നലെ വരെ സമ്പൂർണ്ണ നിരക്ഷരനാണ്, വലത് കൈകൊണ്ട് ഒരു എഴുത്ത് നടത്തുകയോ അതേപോലെ തന്നെ ഒരു ഗ്രന്ഥം വായിക്കുകയോ ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഞ്ചായത്തുകൾ എന്ന് വെച്ചാൽ ഓതാൻ പറയുമ്പോൾ ഓതാൻ അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ ഓതി കൊടുത്തു, അത് റസൂലുള്ളാഹി എന്ത് ചെയ്തു, മനസ്സിലേറ്റി ഉൾക്കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്, പിന്നെ മലയിൽ നിന്ന് ഇറങ്ങുകയാണ്. രാത്രിയാണ് സംഭവിക്കുന്നത്, പ്രഭാതത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ നൂർ ഇറങ്ങി. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അടുക്കലേക്ക്, നമുക്കറിയാം ജബൽ നൂറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ദൂരമുണ്ട്. ആ ദൂരം താണ്ടി ജമ്മീലുനി ജമ്മൂലിന, റസൂൽ പേടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭാര്യയോട് പറയുന്നത്, ഖിഫ്തു അലാ നഫ്സി, ഞാൻ നന്നായി പേടിച്ചു എന്ന് പറയാണ്, പേടിച്ചു. അങ്ങനെ പനി പിടിച്ച് വിറച്ചാണ് റസൂലുള്ള വീട്ടിലെത്തുന്നത്. അങ്ങനെ പിന്നെ ഖദീജയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുഭവം പറയാം. അപ്പോ ഞാൻ പേടിച്ചു, ചില റിപ്പോർട്ടുകൾ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ പേടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോ കല്ല അബിഷീർ, ഒരിക്കലുമില്ല, സന്തോഷിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങൾ, കല്ല വല്ലാ ലാ യുഹ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ അപമാനപ്പെടുത്തുകയില്ല, മാനം കെടുത്തുകയില്ല. ഇന്നക ലതഖ്റി ദൈഫ് വതഹ്മിലുൽ കൽ വതുഈനു അലാ നവായിബിൽ ഹഖ് എന്ന് പറഞ്ഞ് നിങ്ങൾ സഹായിക്കുന്നവനാണ്, നിങ്ങൾ ആദിത്യ മര്യാദയുള്ളവനാണ്, നിങ്ങൾ പിന്നെ പെരുമാറ്റം നല്ലവനാണ്, അഗതിക്ക് അന്നം നൽകുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങൾ ഖദീജ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞ് റസൂലുള്ളാഹിയെ ആശ്വസിപ്പിച്ച് പിന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിന്നെ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. വറഖ ഇബ്നു നൗഫൽ അദ്ദേഹം വറഖത്ത് ഇബ്നു നൗഫൽ ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസൈയാണ്. ഖദീജ ബിന്ത് ഖുവൈലിദ് ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസൈയാണ്. അപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പിതൃ സഹോദരന്റെ പുത്രനാണ് ആര്? വറഖത്ത് ഇബ്നു നൗഫൽ. പിതൃ സഹോദരന്റെ പുത്രൻ ഖദീജ റളിയല്ലാഹു അൻഹ ബന്ധുവാണ് ഈ വറഖ. വറഖത്ത് ഇബ്നു നൗഫൽ ഇബ്നു അബ്ദുൽ ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദു മനാഫ് ഇബ്നു അബ്ദു മനാഫ്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ വല്യപ്പനായിട്ട് ബന്ധം കണ്ണി ചേരുന്നത്, അബ്ദു മനാഫായിട്ട്. ഖുറൈഷികളാണ്. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ പിന്നെ പിതൃ സഹോദര പുത്രന്റെ അടുക്കലേക്ക് വറക്കയുടെ അടുക്കലേക്ക് ഉണ്ട്. ഈ വറക്ക അദ്ദേഹം ഖുറൈഷികളിൽ ഒരാളാണെങ്കിലും അദ്ദേഹം സത്യാന്വേഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഹിബ്രു ഭാഷ പഠിച്ചിരുന്നു, അതേപോലെ തന്നെ ക്രിസ്തു മതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കാരണം അതാണ് സത്യം എന്നുള്ളത് അന്വേഷിച്ച് അവിടെയാണ് എത്തിയത്. ക്രിസ്തുമതം അന്വേഷിച്ച് പിന്നെ അത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ട ആളായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ. അദ്ദേഹത്തിന് ഈ പിന്നെ ഹിബ്രു ഭാഷ, അബ്രാനി ഭാഷ എഴുതാനും വായിക്കാനും അറിയുകയും ചെയ്യും. അതും അദ്ദേഹം അഭ്യസിച്ചിരുന്നു. ഹിബ്രു ബൈബിളിന്റെ സുറിയാനി ഭാഷയുടെ ബൈബിൾ, ഹിബ്രു തൗറാത്തിന്റെ ഭാഷയാണ്. മനസ്സിലായി. അതുകൊണ്ടാണ് വറക്ക നബിസ്ലാഹുസ്ലാം തങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കേട്ടതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് വന്ന നാമൂസ്, നാമൂസ് എന്നാ മലക്ക് സന്ദേശവാഹകൻ, അത് മൂസായുടെ അടുക്കലേക്ക് വന്ന സന്ദേശവാഹകനാണ് എന്ന് പറയുന്നത്, നാമൂസ് മലക്കാണെന്ന് പറയുന്നത് വറക്ക ഇബ്നു നൗഫൽ. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ പിന്നെ കൊണ്ടുവന്നതായ ആദർശം, അത് കൊണ്ടുവന്നവർ മുഴുവൻ പിന്നെ ശത്രുക്കളാൽ പിന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരോട് അവരുടെ ആളുകൾ ശത്രുത വെച്ച് പുലർത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കപ്പെടുന്ന ഒരു നാളെ വരും, അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ, ഞാനൊരു പിന്നെ കരുത്തനായ ഒരു യുവാവായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ അന്ന് സഹായിക്കാനുണ്ടാകുമായിരുന്നു എന്നൊക്കെ വറക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ മുഖ്രിജിയഹും, ഈ മക്കാരെന്നെ ഇവിടുന്ന് പുറത്താക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ നിങ്ങൾ കൊണ്ടുവന്നതായ ആദർശം കൊണ്ടുവന്നവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ജനതയാൽ ശത്രുത മനോഭാവത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരെ പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകും എന്നൊക്കെ വറക്കെ പറഞ്ഞു. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനും ശക്തിപ്പെടുത്താനും വിശ്വസിക്കും, ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യും എന്നൊക്കെ വറക്കെ പ്രഖ്യാപിച്ചതൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, അതിന്റെ വിവിധ പ്രയോഗങ്ങളിൽ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ആദ്യമായി ഈ പിന്നെ വചനങ്ങൾ അഞ്ചും അവതരിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ആദ്യമായി ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ അഞ്ച് വചനങ്ങളാണ് ഈ സൂറത്തുൽ അലഖിന്റെ തുടക്കത്തിലെ ഈ അഞ്ച് വചനങ്ങൾ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്നാണ്. എന്താ ഇഖ്റ എന്നാണ്? ആ ഖറഅ എന്നാണ് വായിച്ചു. ഇഖ്റ എന്നാണ് നീ വായിക്ക്, നീ വായിക്ക്. ബിസ്മി റബ്ബിക്, എന്താ ബിസ്മി റബ്ബിക്? ആ നിന്റെ റബ്ബിന്റെ നാമത്തിൽ. നാമത്തിന്റെ സഹായത്തിൽ എന്ന് പറയാം. ഇഖ്റ ബിസ്മി റബ്ബിക്, നിന്റെ റബ്ബിന്റെ നാമത്തിന്റെ സഹായത്തിൽ വായിക്കുക, അല്ലെങ്കിൽ റബ്ബിന്റെ നാമം അത് സ്മരിച്ചുകൊണ്ടുള്ള വായന, ബാഉൽ മുസാഹബ എന്ന് പറയും. നിന്റെ റബ്ബിന്റെ നാമത്തിൽ, നാമസഹായത്തിൽ നീ വായിക്കുക, അല്ലെങ്കിൽ നാമം സ്മരിച്ചുകൊണ്ട് വായിക്കുക. ഇവിടെ നിന്റെ റബ്ബ് എന്നാ പറഞ്ഞത്? അല്ലാ എന്ന് പറഞ്ഞില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞില്ല, നിന്റെ റബ്ബിന്റെ എന്ന് പറഞ്ഞത്. റബ്ബാരാ? റബ്ബ് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും സൃഷ്ടിയെ ഉടമപ്പെടുത്തുന്നവനാണ് അല്ലേ. അവിടെ എന്തുകൊണ്ട് റബ്ബിക്ക് എന്ന് പറഞ്ഞു? റബ്ബിക്ക് എന്ന് പറഞ്ഞത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് ഒതുക്കൊടുക്കേണ്ട വചനങ്ങളാണിത് അല്ലെ, ഒതുക്കൊടുക്കേണ്ട വചനങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ബിസ്മില്ല പ്രശ്ന, ബിസ്മില്ല പ്രശ്നമാണ്. അള്ളാഹ് തന്നെ എന്താ ആരാധനക്കർഹൻ എന്നാണ്, സാക്ഷാൽ ആരാധ്യ എന്നാണ് അള്ളാഹു അല്ലെ, ഇലാഹ് എന്നുള്ളതിലേക്ക് അല്ല് വന്നതാണ്. അപ്പോ അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യ എന്നാണ്. അതുകൊണ്ട് തന്നെ അവര് പിന്നെ ഈ ഇത് ഉൾക്കൊള്ളൂല. പക്ഷെ റബ്ബിക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, റബ്ബിനെ അവര് സമ്മതിക്കും. അതുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിച്ചോ എന്നാണ്. അപ്പൊ റബ്ബിന്റെ ആഹ്വാനമാണ് ഇത് എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ കൂടിയാണ്, മുശ്രിക്കീങ്ങൾ ഉൾക്കൊള്ളാൻ കൂടിയാണ് ഈ റബ്ബിക്ക് എന്നുള്ള പ്രയോഗം ഇവിടെ കൊണ്ടുവന്നത് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ബിസ്മിക്കൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എഴുതിയപ്പോ ബിസ്മിക്ക് അള്ളാഹുമാന്ന് എഴുതിക്കൊന്നറല്ലേ, പിന്നെ അത് അല്ല അവിടെ റഹ്മാനു റഹീം കൂട്ടാക്കിയില്ല. അതേസമയം അള്ളാഹ് എന്നുള്ളത് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും, അവര് അതും കൂട്ടാക്കൂല. കാരണം എന്താ, അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ഇലാഹി എന്നാണ്, സാക്ഷാൽ ആരാധ്യൻ എന്നാണ്. അപ്പോ അവര് സമ്മതിക്കുന്ന അള്ളാഹുവിന്റെ പേര്, അവർ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ പേര് പിന്നെ ഇവിടെ ഉണർത്തിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല ഓതാൻ വേണ്ടിട്ട് കൽപ്പിക്കുന്നത്. ഇഖ്റാ ബിസ്മി റബ്ബിക്, റബ്ബ് ആരാ, അല്ലദീ ഖലഖ്, അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്, ഖലഖ് അവനെന്താ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്, ഖലഖ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ അല്ലദീ ഖലഖ് എന്ന സൃഷ്ടിച്ചവൻ ആയ, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബ്, ആ റബ്ബിന്റെ നാമത്തിൽ വായിക്കൂ എന്നാണ്. ഇവിടെ അല്ലദീ ഖലഖ് സൃഷ്ടിച്ചവനായ എന്നാണ്, എന്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ല, എന്താ സൃഷ്ടിച്ചത്, എന്താ സൃഷ്ടിച്ചത്, അള്ളാഹു സൃഷ്ടിച്ചത് ഖലായിഖിനെയാണ്. ഖലായിഖ് എന്താ, ആ സൃഷ്ടിച്ച രാത്രങ്ങളെല്ലാം പടപ്പുകളൊക്കെ അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അള്ളാഹു ഖാലിഖാണ് അല്ലെ, അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു സൃഷ്ടാവാണ്. അള്ളാഹു ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഖലായിഖാണ്, മഖ്ലൂഖാണ്. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ മഫ്ഊല് പറയാതിരുന്നത്, ആരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ല. കാരണം ആരെ സൃഷ്ടിച്ചു എന്ന് പറയുകയാണെങ്കിൽ സൃഷ്ടികൾ പടപ്പുകൾ അള്ളാഹു വെച്ച് ബാക്കിയുള്ളതൊക്കെ എന്താ, പടപ്പുകളാണ്. അപ്പൊ അതൊക്കെ ഉദ്ദേശിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കർമ്മം പറയാതിരുന്നത്, കർമ്മം പറയാതിരുന്നത്. അപ്പൊ പടപ്പായ പടപ്പുകളെല്ലാം അവയെല്ലാം പടച്ചവനായ സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബ്, ആ റബ്ബിന്റെ നാമത്തിൽ വായിക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമായിട്ട് ആജ്ഞാപിക്കുന്നത്. അതാണ് ആദ്യത്തെ വഹ്യ്. നമുക്കൊന്നും കൂടി ഇക്ക് വരുന്ന അവിടെ ഇഖ്റാവുമായി ബന്ധപ്പെട്ട് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഖലഖ ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു, അൽ ഇൻസാൻ മനുഷ്യനെ, മിൻ അലഖ് അലഖിൽ നിന്ന്, അലഖ് എന്താ അലഖ്, ആ അലഖ് എന്നുള്ളത് അലഖത്തിന്റെ ബഹുവചനാണ്, അലഖത് എന്നതിന്റെ ബഹുവചനാണ് അലഖ്. അലഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദമുൽ ജാമിദ് എന്ന് പറയും, ഉറച്ച രക്തം. ഉറച്ച രക്തം ഈ അലക്കത്ത് എന്ന് പറയും. ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ അട്ട പറയില്ല, അട്ട, അട്ടക്കും അലക്കത്ത് എന്ന് പറയും. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അവിടെ. ഈ മനുഷ്യനെ എന്നുള്ളത് അൽ ഇൻസാൻ എന്നുള്ള വർഗ്ഗമാണ്, വർഗ്ഗനാമാണ്, മനുഷ്യവർഗത്തെ, ഒരു മനുഷ്യനല്ല പിന്നെ മനുഷ്യ കുലത്തെ, അതാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യകുലത്തെ അവൻ സൃഷ്ടിച്ചു. മിൻ അലഖ്, അലഖിൽ നിന്ന്, അലഖ് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്ക് പിന്നെ രക്തമാണ്, രക്തക്കട്ട, ദമുൽ ജാമിദ് രക്തക്കട്ട. ഇവിടെ തഫ്സീറുകളിൽ പറയുന്നത് മനുഷ്യനെ രക്തക്കട്ടയിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ ഉറച്ച രക്തത്തിൽ നിന്ന് പടച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അലഖയെ അലഖ എന്ന് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ ചില സ്ഥലത്ത് പറഞ്ഞത് മനുഷ്യനെ പടച്ചത് നുത്ഫയിൽ നിന്നതാണ്. നുത്ഫ നുത്ഫ എന്നാണ് എന്താ ബീജം. ചിലയിടത്ത് നുത്ഫത്തിൻ അംഷാജ് എന്നാണ്, നുത്ഫത്തിൻ അംഷാജ് എന്ന് പറഞ്ഞാൽ സിക്താണ്ടം. ചിലയിടത്ത് പറഞ്ഞത് മുദുഹ എന്നാണ്, ചിലയിടത്ത് മാ എന്നാണ്, ചിലയിടത്ത് തീൻ എന്നാണ്. മാ എന്ന് പറഞ്ഞാൽ വെള്ളം, തീൻ എന്ന് പറഞ്ഞാല് പിന്നെ കളിമണ്ണ്. പിന്നെ ചിലയിടത്ത് മിൻഹമ ഇ മസ്നൂൻ, അതേപോലെ മിൻ സൽസാനിൻ കൽ ഫഹാർ, മുട്ടിയാൽ ശബ്ദം പൊഴിക്കുന്ന കളിമണ്ണിന്റെ ചുടുകട്ട, അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ അത് പറഞ്ഞത് അലക്ക, അലക്ക എന്നാണ്. അലക്കാകട്ടെ, പിന്നെ ഈ ഉറച്ച രക്തത്തിന് പറയും, പക്ഷേ ആ ഉറച്ച രക്തം അത് ദമുൻ ജാമിദാണ്. പക്ഷെ ഇവിടെ ഇതിന്റെ പ്രത്യേകത ഈ അതിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന് പറയുമ്പോൾ ഈ അലക്ക് നമ്മൾ അറബിയിൽ പറയും അല്ലാഖ്. അല്ലാഖാണ് എന്താ കൊളുത്തിരുന്ന സാധനത്തിന് പറയും, മനസ്സിലായില്ലേ? കൊളുത്തിരുന്ന സാധനം ഒരു സാധനത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ തൂങ്ങിക്കിടക്കും ചാടാത്ത വിധം. അപ്പോ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ പിന്നെ മനുഷ്യന്റെ പിന്നെ ഗർഭാവസ്ഥയിൽ പിന്നെ ഭ്രൂണത്തിന്റെ ഒരവസ്ഥ ഈ അലക്കാണ്, അലക്കത്താണ്. അത് ഗർഭാശയ ഭിത്തിയിൽ അള്ളി പിടിച്ചു നിൽക്കും. അത് അവിടുന്ന് ഒരിക്കലും വിധം വാശിയിൽ എന്ന പോലെ നിൽക്കും. ആ ഒരു പ്രത്യേകത ആ രക്തത്തിനുള്ളത് കൊണ്ടാണ് അതിന് അലക്ക് എന്ന് പറയുന്നത് എന്നാണ് അലക്ക് എന്ന് പറയുന്നത്. ഒരിക്കലും പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തർ രക്ത തുള്ളി ഇങ്ങനെ തൂങ്ങിക്കിടക്കണമെങ്കിൽ, ഒരു ഉറച്ച രക്ത കഷ്ണം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അത് തട്ടിയിട്ടെങ്കിൽ വീഴൂലെ അല്ലെ, ഒന്ന് ഇളക്കി അത് കൊഴിഞ്ഞു വീഴും. അതേസമയം ഇതങ്ങനെയല്ല, ഇത് ചാടിയാലും തുള്ളിയാലും ഒന്നും വീഴൂല. പക്ഷെ പൊതുവിലുള്ളതിന്റെ സ്വഭാവം അതാണ്. ഏതായാലും ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇതിന് അലക്ക് എന്ന് പറഞ്ഞത് എന്നാണ്. ഖലഖൽ ഇൻസാൻ, മനുഷ്യവർഗത്തെ പടച്ചു മിൻ അലഖ, അലഖിൽ നിന്ന് എന്നാണ്. ഒരു വിഷയം ചിലയിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നുത്ഫയിൽ എന്ന് പറഞ്ഞു ബീജത്തിൽ നിന്ന്, ചിലയിടത്ത് പറഞ്ഞു നുത്ഫത്തിൻ അംശാദി സിക്താണ്ഡത്തിൽ നിന്ന്, ചിലയിടത്ത് ഇവിടെ ഇപ്പൊ അലക്കിൽ നിന്ന്, ചിലയിടത്ത് മുദുഹ മാംസപിണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്ത പിന്നെ ഘട്ടങ്ങളെ, ഭ്രൂണത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വിശുദ്ധ ഖുർആനിൽ? വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഭ്രൂണശാസ്ത്ര ഗ്രന്ഥമല്ല. പിന്നെയോ മനുഷ്യൻ അവന് പിന്നിട്ട ഇന്നലകളെ ഓർക്കാനും മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഇങ്ങനെയൊക്കെ ചില ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് മനുഷ്യനെ ഓർമ്മിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നത്? വിവിധ ഘട്ടങ്ങളെ അനുസ്മരിക്കണം, വിവിധ ഘട്ടങ്ങളെ അനുസ്മരിക്കണം. പിന്നെ ഇതിപ്പോ വിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന അഞ്ച് വചനങ്ങളാണ്. അതിൽ എന്തുകൊണ്ട് അലക്കിനെ പറഞ്ഞു? അലക്കിനെ പറഞ്ഞു മൊത്തത്തിൽ ഇപ്പൊ വിശുദ്ധ ഖുർആൻ നോക്കുമ്പോ അലക്ക് മുദുഹ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, മനുഷ്യന്റെ പിന്നെ ഗർഭാവസ്ഥയിൽ അവൻ വിവിധ ഘട്ടങ്ങളെ പിന്നിട്ടുണ്ട്. അതിലൊന്ന് ഇതെങ്ങനെ നുത്ഫയാണ്, പിന്നെ ഒന്ന് നുത്ഫത്തിന് അംഷാജാണ്, പിന്നെ അലക്കയാണ്, പിന്നെ മുദുഹയാണ്, ഇങ്ങനെ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാൻ പറയും. പക്ഷെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അലക്കിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്നുകൊണ്ട് എന്ന് എന്തുകൊണ്ട് പ്രയോഗിച്ചു? എന്തായാലും ഡോക്ടറെ പറയാ, എല്ലാവർക്കും അറിയാം മനുഷ്യനെ സൃഷ്ടി നുത്ഫയിൽ നിന്നാണ് അല്ലെ. പക്ഷെ നുത്ഫ എന്ന് അള്ളാഹു പറഞ്ഞില്ല, നുത്ഫ എന്ന് പറഞ്ഞില്ല, അലക്കാണ് പറഞ്ഞത്. അന്നത്തെ അവസ്ഥയിൽ ചിലപ്പം പിന്നെ ഇതിപ്പോ അണ്ടാശയത്തിൽ നിന്ന് ഫിലിപ്പിൻ നാളിയിലൂടെ ഈ സിക്താണ്ടം ചരിച്ചു വന്ന് പിന്നെ തൂങ്ങിക്കെടുക്കുന്ന പിരീഡ് ഈ അലക്കാണ് അല്ലെ. അപ്പൊ അതിലൊരു അത്ഭുതം ഉണ്ട് എന്നുള്ളത് അത് പിന്നെ അള്ളി പിടിക്കുന്നത് തുടങ്ങുന്നത് ഈ രക്തമുണ്ടായതിനു ശേഷമാണ്, സിക്താണ്ടത്തിന്റെ ആ ഒരു ഘട്ടം പരിണമിച്ചിട്ട്. അപ്പൊ അതിലൊരു അത്ഭുതം ഉണ്ട് എന്തായാലും, അള്ളാഹു സുബ്ഹാനഹു വതആല അത് പ്രയോഗിച്ചില്ല. ഏതായാലും പിന്നെ പിന്നെ മാത്രല്ല, പിന്നെ ഒരു ഭ്രൂണം അത് യഥാവിധം നിലനിൽക്കാൻ ഈ ഒരു പീരീഡ് ആയാൽ പിന്നെ നിലനിൽക്കുന്നുള്ളതാണ് ഏറെക്കുറെ അല്ലെ. അതിനു മുമ്പ് അതിനെന്തും സംഭവിക്കാം. അങ്ങനെയൊക്കെ തഫ്സീറുകളിൽ കാണാം, ഈ ഭ്രൂണശാസ്ത്ര വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രതിപാദിച്ച തഫ്സീറുകളിൽ ഇങ്ങനെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ മാതിരിയുള്ളതായ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല പടച്ചു മിൻ അലഖ, അലഖിൽ നിന്ന്. അലഖ എന്ന് പറഞ്ഞെങ്കിൽ രക്തക്കട്ടയാണ്. ആ രക്തക്കട്ടയുടെ പ്രത്യേകത അത് ഗർഭാശയ ഭിത്തിയിൽ അള്ളി പിടിച്ചു നിൽക്കുകയും ഒരിക്കലും പിന്നെ അത് പിന്നെ അവിടുന്ന് വീഴാനോ അതേപോലെ ചാടാനോ കൂട്ടാക്കാത്ത വിധം അള്ളി പിടിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേകത അതിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു ഭ്രൂണശാസ്ത്ര ഗ്രന്ഥമല്ല, പക്ഷേ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ എവിടെ ഉണ്ട്? വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉണ്ട്. അതിൽ ചില ഭാഗങ്ങളാണ് ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. ഇഖ്റാ വറബ്ബുകൽ അക്രം. പിന്നെ അതിലുള്ള ഒരു പ്രത്യേകത, മനുഷ്യൻ ആരാണെന്ന് മനുഷ്യനെ അറിയിക്കുന്നത് അങ്ങനെയുണ്ടല്ലോ. മനുഷ്യൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു മനുഷ്യനെ നാം സൃഷ്ടിച്ചു. അത് നുത്ഫയിൽ നിന്നാണ്. നുത്ഫ എന്ന് പറഞ്ഞാൽ എന്താ? ആ മനുഷ്യൻ, അത് പിന്നെ ശരീരത്തിലായാൽ ശരീരം കഴുകും, വസ്ത്രത്തിലായാൽ വസ്ത്രം കഴുകും അല്ലെ. മനുഷ്യൻ അതിനെ ത്രസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ പോയിട്ട് കുളിക്കും അല്ലെ. അതുകൊണ്ടാണ് ഒരുത്തൻ ഇങ്ങനെ അഹങ്കരിച്ച് വന്നു എന്നാണ്, ഇങ്ങനെ നിഗളിച്ച് വന്നു എന്നാണ്. അയാളെക്കൊണ്ടത് അമവി ഖിലാഫത്തിലെ ഒരു ഭരണാധികാരിയെ തോന്നുന്നു ഇങ്ങനെ. എനിക്കറിയാം ഞാൻ ആരാന്ന് ചോദിച്ചിട്ട് ഒരു പണ്ഡിതന്റെ അടുക്ക് വന്നു എന്നാണ്. ഒരു പണ്ഡിതന്റെ അടുക്കിലേക്ക് ഇങ്ങനെ നിഗളിച്ചിട്ട് ഉഷാറായിട്ട് വന്നു എന്നാണ്. ഞാൻ ആരാന്ന് അറിയില്ല എന്ന് വെച്ചിരുന്നു. ആ എനിക്കറിയാം തന്നെ. അപ്പൊ ആരാന്ന് വെച്ച പറഞ്ഞ് പിന്നെ നിങ്ങളെ പിന്നെ നിങ്ങളൊരു കാലത്ത് നുത്ഫത്തുൻ ഖദീറ മ്ലേച്ഛമായി കാണുന്ന നുത്ഫയായിരുന്നു, ബീജകനായിരുന്നു. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ വഹിച്ചു കിടക്കുന്നത് എന്താണ്? ഖദീറാണ്. ഖദീറ എന്താ? കാഷ്ടം അല്ലേ. ഇനി നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ? നിങ്ങൾ ആളുകൾക്ക് ദുർഗന്ധം വമിക്കുന്ന ജീഫത്തായിട്ട് മാറും. അങ്ങനത്തെ ഒരാളാണെന്നുള്ളതാണ് നിങ്ങളെ കുറിച്ചിന്റെ മതിപ്പ് എന്ന് പറഞ്ഞതാണ്. അതോട് മൂപ്പരിക്കൊന്ന് ബോധം വന്നതാണ്. അതായത് ഒരു കാലത്ത് ആരാ, പിന്നെ വേറൊരാൾ അതേപോലെ തന്നെ നിഗളിച്ചു വന്നു എന്നാണ്. അപ്പൊ ഞാൻ ആരാന്ന് ചോദിച്ചപ്പോ ആ അറിയാം അറിയാം അറിയാന്ന് പറഞ്ഞു. ഞാൻ ആരാ പറഞ്ഞു, നിങ്ങൾ രണ്ട് പ്രാവശ്യം പിന്നെ ഈ മൂത്ര എന്താണ് പറയാ പിന്നെ മൂത്രവിസർജനം നടത്തുന്ന സ്ഥലത്തിലൂടെ പുറത്തു വന്ന ആളാണെന്ന് പറഞ്ഞു. രണ്ട് പ്രാവശ്യം, ഒന്ന് പിതാവിന്റെ, രണ്ട് മാതാവിന്റെ അല്ലെ. രണ്ട് തവണ മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യന്റെ തന്നെ മുൻദ്വാരത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് ബീജമായിട്ട്, പിന്നെ ഒന്ന് പ്രസവിച്ച് കുഞ്ഞായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് വലിയ ടൈറ്റ് ആക്കണ്ട എന്ന അർത്ഥത്തിൽ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ പിന്നെ ഇത്തരം പ്രയോഗങ്ങളിലൂടെ അതുകൂടി അനുസ്മരിക്കുന്നുണ്ട്, മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് സൂറത്ത് ദഹ്റിൽ നമ്മൾ ഇൻഷാ പഠിക്കും. ഹൽ അതാ അലൽ ഇൻസാനി ഹൈനും മിനൽ ദഹ്ർ ലം യകുൻ ഷൈഅൻ മദ്കൂറ ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാദിൻ. കണ്ടോ, മനുഷ്യൻ ഇന്നലെ അവൻ ആര് എന്ന് സ്മരിക്കപ്പെടാത്ത ഇന്നലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഞാൻ പഠിച്ചത് നുത്ഫത്തിൻ അംശാദിൽ നിന്നാണ്. അതായത് ശുക്ലാണു അണ്ഡത്തിൽ പ്രവേശിച്ച് സിക്താണ്ഡമായി പരിണമിച്ച ആ ഒരു ഘട്ടം അത് ഈ മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. خلق الانسان من علق اقرا ها എന്താ ഇഖ്റ വായിക്ക ഹണ്ടോ എന്തിനാ രണ്ട് തവണ ഇഖ്റ പറഞ്ഞു എന്തിനാ രണ്ട് തവണ പറഞ്ഞു ഇഖ്റ ഇവിടെ പറഞ്ഞു ഇവിടെ ഇഖ്റ പറഞ്ഞു ആദ്യത്തെ വഹയ ആദ്യത്തെ വഹയ എത്ര ആയത്താണ് അഞ്ചായത്ത് ആ അഞ്ചായത്ത് രണ്ട് തവണ വായിക്കാനുള്ള കൽപ്പനയാണ് ഇഖ്റ അതെന്താ അറിയിക്കണത് വായനയുടെ പ്രാധാന്യമാണ് വായിക്കാനുള്ള അള്ളാഹുവിന്റെ ആഹ്വാനമാണ് വറബ്ബുക്കൽ അക്രമു എന്താ വറബ്ബുക്കൽ അക്രമു വറബ്ബുക്ക് നിന്റെ റബ്ബ് അൽ അക്രമു അക്രമാകുന്നു എന്നാണ് അക്രം എന്ന് പറഞ്ഞാൽ എന്താ അക്രം പകരമൊന്നും ചോദിക്കാതെ പകരമൊന്നും കാംക്ഷിക്കാതെ പകരമൊന്നും ആഗ്രഹിക്കാതെ ഔദാര്യം നൽകുന്നവൻ അതാണ് അക്രം അൽ അക്രം എന്ന് പറഞ്ഞ എന്താ അർത്ഥം പകരമൊന്നും ചോദിക്കാതെ പകരമൊന്നും കാംക്ഷിക്കാതെ പകരമൊന്നും ആഗ്രഹിക്കാതെ നൽകുന്നവൻ ഔദാര്യമേകുന്നവൻ വറബ്ബുക്കൽ അക്രം നിന്റെ റബ്ബ് അൽ അക്രമാകുന്നു അത്യുദാരൻ ഏറ്റവും നല്ല ഔദാര്യവാൻ അള്ളാഹ്ക്ക് രണ്ടു പേരുണ്ട് അൽ അക്രം എന്നും അൽ കരീം എന്നും അൽ കരീമെന്ന് അൽ അക്രം എന്നുള്ളത് അള്ളാഹുവിന്റെ സത്താ വിശേഷമാണ് അള്ളാഹു ഔദാര്യവാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ആ സത്തയുടെ പ്രത്യേകതയാണ് അൽ കരീം എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവൃത്തിയുടെ വിശേഷമാണ് അള്ളാഹു കരീമാണ് നന്നായി ഔദാര്യം നൽകുന്നവനാണ് എങ്ങനെ ഔദാര്യം നൽകുന്നത് പകരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പകരൊന്നും ചോദിച്ചിട്ടല്ല പകരൊന്നും ആഗ്രഹിച്ചിട്ടുമല്ല അവിധം ഔദാര്യമേകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടോ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ചത് നമുക്കൊക്കെ ഒരു ഉണ്മ നൽകി ഇവിടെ അള്ളാഹു നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടാ നമ്മൾ അള്ളാഹ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ട അള്ളാഹു നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട അല്ല. പിന്നെയോ അള്ളാഹു ഔദാര്യവാനാണ്, അതുകൊണ്ടാണ് അള്ളാഹു ഈ ഉണ്മയുടെ ലോകത്ത് നമുക്കൊരു ഉണ്മ നൽകിയത്. രണ്ടാമത്തെ അള്ളാഹുവിന്റെ ഔദാര്യമാണ് ഈ ഖറ. ഇതെന്താ? ആ മനുഷ്യനെ പിന്നെ ഉണ്മ നൽകിയിട്ട് മനുഷ്യന് സൗഭാഗ്യം ഏത്? മനുഷ്യന് സ്വർഗം വേണം, മനുഷ്യന് സമാധാനം വേണം, മനുഷ്യന് പിന്നെ ധർമ്മനിഷ്ഠമായ ജീവിതം വേണം. അതിനു വേണ്ട ഹിദായത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നൽകി. മനസ്സിലെ? അത് അള്ളാഹു ആരായതുകൊണ്ടാ? ആ അള്ളാഹു അൽ അക്രം ആയതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറയാണ്, ഇഖ്റ വായിക്ക്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മാ അന ബിഖാരി, ഞാൻ വായിക്കുന്നവനല്ല. അപ്പൊ ഇഖ്റ വറബ്ബുകൽ അക്രം. എന്താ ഇഖ്റ വായിച്ചോ? വറബ്ബുകൽ അക്രം, നിന്റെ റബ്ബ് പകരമൊന്നും ചോദിക്കാതെ കാംക്ഷിക്കാതെ ഔദാര്യം നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ വായിച്ചോളൂ. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? വായന പഠിപ്പിക്കും. എന്ത് വായിക്കണം അത് അള്ളാഹു നൽകും. വായിച്ചത് മനസ്സിൽ നിർത്തല പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? അതിനുള്ള കഴിവും അതേപോലത്തെ തൗഫീഖും അരുളും. കാരണം അള്ളാഹു ആരാണ്? അൽ അക്രമാണ്. മനസ്സിലായോ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ളതായ ഹദീസ് വെച്ചിട്ട് ഈ ആയത്തിനെ മനസ്സിലാക്കണം. റസൂലുള്ളാഹിനോട് പറയാണ് ഇഖ്റ വായിക്ക്. അപ്പൊ എന്താ റസൂലുള്ള പ്രതികരിച്ചത്? മഅന ബിഖാരി. അപ്പൊ റസൂലുള്ളാഹിനോട് പറയാണ് വിഷമിക്കണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടേണ്ട, നിങ്ങൾ ഖാരി അല്ലെങ്കിലും വറബ്ബുക്കൽ അക്രം. റബ്ബ് ആരാണ്? റബ്ബ് അൽ അക്രമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹിന്റെ സഹായം ഉണ്ടാകും, അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല വായിക്കാൻ, വായിച്ചത് മനസ്സിൽ കൊണ്ടു നടക്കാൻ, അതേപോലെ തന്നെ വായിച്ചത് എത്തിക്കാൻ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം നൽകും എന്നിട്ട് അള്ളാഹു അറിയിക്കണം. മനസ്സിലായോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോക്കി, നിങ്ങൾ ഇന്നലെ പൂർണ്ണ നിരക്ഷരനാണ്, ഇന്നലെ പൂർണ്ണ നിരക്ഷരനാണ്, നാളെ ആരാണ്? ലോക ഗുരുവാണ്, ലോക ഗുരുവാണ്. മനസ്സിലായില്ലേ? 40 വയസ്സിന് ഇപ്പുറാണ് ഈ വിശുദ്ധ ഖുർആന്റെ അവതീർണത. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മനസ്സിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? ബൈഹാർട്ടാക്കിയിട്ട് അത് ഓതുകയാണ്, അത് പഠിപ്പിക്കുകയാണ്, അത് എത്തിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ അതൊക്കെ റബ്ബിന്റെ ഔദാര്യമാണ്. വറബ്ബുക്കൽ അക്രം. പിന്നെ അള്ളാഹു പറയുന്നത് അല്ലദീ അല്ലമ ബിൽ ഖലം. അല്ലദീ ആരാണ് അൽ അക്രമായ റബ്ബ്? അവൻ അല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. ബിൽ ഖലം, എന്തുകൊണ്ട്? ആ ഖലം കൊണ്ട്, ഖലം കൊണ്ട്. ഖലം എന്ന് പറഞ്ഞാൽ എഴുത്തുകോൽ, എഴുത്തുകോൽ. ഖലമ നമ്മള് തക്ലീമുൽ അബാഫിർ എന്ന് പറയും സുനനുൽ ഫിത്രയിൽ. സുനനുൽ ഫിത്ര എന്താ? സുനനുൽ ഫിത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതി ആചരിക്കേണ്ട ചര്യകൾ. എന്താ ഉദാഹരണം? നഖം വെട്ടുക അല്ലേ, ആ മീശ വെട്ടുക. നഖം വെട്ടണീന് എന്താ പറയാ അറബിയിൽ? എന്താ പറയാ? തഖ്ലീമുൽ അവാഫിർ എന്ന് പറയാം. തഖ്ലീമുൽ അവാഫിർ, അവാഫിർ എന്ന് പറഞ്ഞാൽ നഖങ്ങൾ. തഖ്ലീം എന്ന് പറഞ്ഞാൽ വെട്ടുക. ഉണ്ടാ ഈ തഖ്ലീമും ഈ കലമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? കലം എന്നാല് കലം എഴുത്തുകോലം എങ്ങനെ ഉണ്ടാക്കുക? അത് പണ്ടൊക്കെ ചെത്തി ഉണ്ടാക്കുക അല്ലേ, അങ്ങനെ ചെത്തി കൂർപ്പിച്ചാണ് എഴുത്തുകോൽ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് എഴുത്തുകോലിന് തൂലികക്ക് എന്ത് പറയുന്നത്? കലം എന്ന് പറയുന്നത്. ഉണ്ടോ? തക്ലീമുൽ അവാഫിർ എന്ന് പറഞ്ഞാൽ നഖം വൃത്തിയാക്കണം, നഖം വെട്ടി വൃത്തിയാക്കണം. സുനനുൽ ഫിത്ര എന്ന് പറഞ്ഞാൽ കൊപ്ലിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, അതേപോലെ തന്നെ ഖിതാൻ, മീശ വെട്ടുക, താടി വളർത്തുക, അതേപോലെ പിന്നെ ഈ ബറാജീമുകൾ ചുളിഞ്ഞ സ്ഥലങ്ങളൊക്കെ കഴുകുക, സിവാക്ക് തുടങ്ങിയൊക്കെ സുനൽ ഫിത്രയാണ്. ഏതായാലും നമ്മളവിടെ തഖ്ലീമുൽ അവാഫിർ എന്നുള്ളത് ഈ കലമിന്റെ അർത്ഥം പറയാനാണ്. അപ്പൊ അല്ലദി അല്ലമ അവൻ പഠിപ്പിച്ചവനാണ്. ബിൽ ഖലം, ഖലം കൊണ്ട്. ഖലം എന്ന് പറഞ്ഞാൽ എഴുത്തുകോൽ, തൂലിക. അല്ലമൽ ഇൻസാന മാലം യഅലം. അല്ലമ, അല്ലമ അവൻ പഠിപ്പിച്ചു. അൽ ഇൻസാൻ, മനുഷ്യനെ. മാലം യഅലം, ഇസ്മാനാത്തു മാലം യഅലം. മാനയാതൊന്ന് ലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ല. മാലം യഅലം, അവൻ അറിഞ്ഞിട്ടില്ലാത്തത്. അപ്പൊ അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യനെ അവൻ പഠിപ്പിച്ചു. മാലം യഅലം, മനുഷ്യന് അജ്ഞമായത്, അറിഞ്ഞിട്ടില്ലാത്തത്. മനുഷ്യൻ ജ്ഞാന ശൂന്യനാണ് അല്ലെ, മനുഷ്യൻ വിജ്ഞാന ശൂന്യനാണ് ഒരു കാലത്ത്. പക്ഷെ ആ വിജ്ഞാന ശൂന്യനായ മനുഷ്യനാണ് പിന്നെ എന്ത് ചെയ്യണത്, അള്ളാഹു ഏകിയ അറിവിനനുസരിച്ച് വളരുന്നത്. അള്ളാഹു ഏകിയ അറിവിനനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറയുന്നത് ഇഖ്റ. അപ്പൊ റസൂലിന്റെ അവസ്ഥ എന്താ? റസൂലാരാണ് നിരക്ഷരനാണ്, മാനബിഖാര്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് റബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, ഖലമ കൊണ്ട് പഠിപ്പിച്ചവനായ റബ്ബാണ്. അല്ലമൽ ഇൻസാന മാലം യാലം, അറിയാത്തത് മനുഷ്യനെ പഠിപ്പിച്ച അള്ളാഹുവാണ്. അതുകൊണ്ട് എന്താ ടെൻഷൻ ആണ്ട, അള്ളാഹു പഠിപ്പിക്കും എന്നാണ് അതിന് പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ആ ഒരു സാഹചര്യത്തിന് മാത്രം ഇത് ബന്ധിപ്പിക്കേണ്ടതില്ല. പിന്നെയോ അള്ളാഹു ഖലമ കൊണ്ട് പഠിപ്പിച്ചവനാണ്. പിന്നെയോ അള്ളാഹു മനുഷ്യനെ അവന് അജ്ഞമായത് പഠിപ്പിച്ചവനാണ്. മനുഷ്യൻ ജന്മനാ ജ്ഞാനശൂന്യനാണ്, വിവരല്ല. ആ മനുഷ്യനെ എന്താ അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്യുന്നത്? പിന്നീട് വിവരങ്ങൾ നൽകി, അറിവ് നൽകിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല വളർത്തുന്നത്. മറ്റ് മൃഗങ്ങളൊക്കെ പലതും നേടി പല അറിവോടുകൂടിയാണ് ഇവിടെ ജന്മസിദ്ധമായ പലതായിട്ടാണ് ഇവിടെ വരുന്നത്, മനസ്സിലായല്ലേ. മനുഷ്യൻ ഒന്നും അറിയാത്തവനായിട്ടാണ് വരുന്നത്. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് പോകുമ്പോൾ പലതും എന്ത് ചെയ്യേണ്ടത്? അറിയുന്നുണ്ട്, അഭ്യസിക്കുന്നുണ്ട്, നേടുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇവിടെ ഒന്ന് ഇഖ്റ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് പഠിച്ചവന് ആദ്യ കൽപ്പനയാണ്. റസൂലുള്ളാഹി എന്താ വായിക്കാനുള്ള കൽപ്പന? അത് ആദ്യ വചനങ്ങളിൽ രണ്ട് തവണ ആവർത്തിച്ചു. അത് അറിയിക്കുന്നത് വായനയുടെ പ്രാധാന്യമാണ്, വായനയുടെ പ്രാധാന്യമാണ് അല്ലേ. ഇസ്ലാം വായനക്ക് പ്രോത്സാഹിപ്പിച്ച, വായനക്ക് കൽപ്പിച്ച മതമാണ്. പക്ഷേ വായിക്കണം അല്ലേ, നമ്മൾ വായിക്കണം. ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് അപ്പം എന്താ? ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് ഖുർആനാണ്. ഇന്ന് പലരും ഇസ്ലാം വായനയുടെ മതമാണെന്ന് പ്രസംഗിക്കുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ വായന ഇത് കുറവേ കാരണം, മറ്റേതാണ് വായിക്കുക. നേരം വെളുത്തിട്ട് തന്നെ പത്രം വളരെ വിശാലമായിട്ട് വായിക്കും അല്ലേ. ആ പേജ് വായിക്കും, ഈ പേജ് വായിക്കും, എഡിറ്റോറിയൽ വായിക്കും, ലേഖനങ്ങൾ വായിക്കും, ഇതൊക്കെ വായിക്കും. അന്ന് അയാൾ രാവിലെ ആയത്തിൽ കുറിച്ച് ഒതുങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. പക്ഷെ അയാൾ പ്രസംഗിക്കുമ്പോൾ ഇസ്ലാം വായനയുടെ മതമാണെന്ന് പ്രസംഗിക്കും. പക്ഷെ ഇഖ്റ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചിട്ട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, വായന അള്ളാഹു ആഹ്വാനം ചെയ്താണ്. പക്ഷെ വായിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താ? അത് വിശുദ്ധ ഖുർആനാണ്. ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് വിശുദ്ധ ഖുർആനാണ്. പിന്നൊന്ന് ഇവിടെ നോക്കി, നിങ്ങൾ ഖലമിനെ കുറിച്ച് പറഞ്ഞു. അല്ലമൽ ഇൻസാന അല്ലദി അല്ലമ ബിൽ ഖലം, ഖലമ കൊണ്ട് പഠിപ്പിച്ചവൻ എന്നാണ്. ഖലമിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്, മനസ്സിലായല്ലേ. കാരണം ഇപ്പോൾ നമ്മൾ അറിയണം, പഠിക്കണം അല്ലേ. അതിന് കുറേ വസീലകളുണ്ട്, കുറേ വസീലകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വസീല ഒന്ന് എന്താ? അത് ഖലമാണ്. ഏത് കാലത്തും, ഏത് കാലത്തും ഇസ്ലാം ഇങ്ങനെ ശാസ്ത്രീയമായി പല പുതിയ കണ്ടെത്തലുകൾ എത്തിയ കാലഘട്ടത്തിന് മാത്രമുള്ളതല്ല ഇസ്ലാം, എക്കാലഘട്ടത്തിനുള്ളതാണ്, എക്കാലഘട്ടത്തിനുള്ളതാണ്. ഈ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇതൊക്കെ നിലംപരിശാണ് ഒരു നാളെ പ്രതീക്ഷിക്കാനുള്ളതുമാണ്, നാളെ പ്രതീക്ഷിക്കാനുള്ളത്. അന്നും ഇവിടെ എന്തുണ്ടാണ്? പഠനം നടക്കണം, വിദ്യ അഭ്യസിക്കൽ ഉണ്ടാകണം. അന്നും നിലനിൽക്കുന്ന ആയുധം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കലം തന്നെയാണ്. പിന്നെയോ പുരാണ കാലങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നും പ്രധാനപ്പെട്ട ആയുധം തന്നെയാണ്, കലം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കലമിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിനൊരു തെളിവെന്താ? സൂറത്തിന്റെ ഒരു പേര് തന്നെ കലമാണ്. ഏത് സൂറത്ത്? ആ സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലം. അതിൽ വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ കലമിന്റെ പ്രാധാന്യം അറിയിക്കുന്നത്, എന്താ? ആദ്യത്തെ സൃഷ്ടി ഞാൻ അവിടെ സൂറത്ത് വൽക്കലമിൽ ഉണ്ടല്ലോ. സൂറത്ത് വൽക്കലമിൽ എന്തുണ്ട്? ഒരു പ്രത്യേകത ഉണ്ട്, കലമിന്റെ പ്രത്യേകത. അതെന്താ? അള്ളാഹു വൽക്കലം എന്ന് പറഞ്ഞല്ലേ. എന്താ വൽക്കലം എന്ന് പറഞ്ഞ? കലമാണ് സത്യം, തൂലികയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്യാണ്. അപ്പൊ അള്ളാഹു അവന്റെ ഒരു സൃഷ്ടിയെ കൊണ്ട് സത്യം ചെയ്യണമെങ്കിൽ നമുക്ക് പഠിച്ചവന്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു ഒരു സത്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ സൃഷ്ടിക്ക് എന്ത് വേണം? ഒരു പ്രാധാന്യം വേണം, ഉണ്ടല്ലോ. അപ്പൊ കലമാണ് സത്യം എന്ന് അള്ളാഹു സത്യം ചെയ്തപ്പോ ഈ സത്യം ചെയ്യാൻ അള്ളാഹു ഉപയോഗിച്ച അതിനൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ മാത്രമല്ല വമായസ്തുറൂൻ, എന്താ വമായസ്തുറൂൻ? അവർ എഴുതുന്നതാണ് സത്യം എന്നാണ്. അപ്പൊ കലമും കിതാബത്തുമാണ്, തൂലികയും എഴുത്തും കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. തൂലിക കൊണ്ടും സത്യം ചെയ്തു, എഴുത്തു കൊണ്ടും സത്യം ചെയ്തു. അപ്പോ അത് എഴുത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്, എഴുത്തിന്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്, തൂലികയുടെ പ്രത്യേകതയാണ് അറിയിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഒരു ഹദീസിൽ, ഔവലുമാ ഖലഖല്ലാഹ് അൽ ഖലം, അള്ളാഹു ആദ്യമായി പടച്ചത് തൂലികയാണ്, ആദ്യമായി പടച്ചത് തൂലികയാണെന്നാണ്. അപ്പൊ ആദ്യത്തെ സൃഷ്ടി ഏത്? തൂലികയാണ്. ചിലര് പറഞ്ഞു സമുദ്രാണ്, ചിലര് പറഞ്ഞു അർശാണ്, ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യ സൃഷ്ടികളിൽ ഒന്ന് തൂലികയാണെന്നുള്ളതിൽ ഇഷ്കാലൊന്നുമില്ല. ആദ്യ പടപ്പുകളിൽ ഒന്ന് ആരാണ്? തൂലികയാണ്. മനസ്സിലായോ? അപ്പൊ തൂലികക്കുള്ള എഴുത്തുകോലിനുള്ള പ്രാധാന്യമാണ് ഇസ്ലാമിൽ. നിങ്ങൾ നോക്കി തൂലിക, ഈ അള്ളാഹു തൂലിക ഉണ്ടാക്കിയിട്ട് അതിനോടാണ് അള്ളാഹിന്റെ ആദ്യത്തെ ആഹ്വാനം, ഉക്തുബ്, നീ എഴുത്. അപ്പൊ എന്ത് എഴുതാൻ പറഞ്ഞപ്പോ ലൗഹുൽ മഹ്ഫൂദിൽ വിധി എഴുതാൻ പറഞ്ഞു. വിധി ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്നതും ഒക്കെ എഴുതാൻ പറഞ്ഞു. മനസ്സിലായ? ആ ഒരു തൂലിക. അതേപോലെ തന്നെ മലക്കുകൾ, മലക്കുകൾ പിന്നെ ലൈലത്തുൽ ഖദറിൽ വിധി നിർണയം നടത്തും, അത് തൂലിക കൊണ്ടാണ്. അതേപോലെ തന്നെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശു ഭ്രൂണം 120 ദിവസം പിന്നിടുമ്പോ വിധി എഴുതും, അത് തൂലിക കൊണ്ടാണ്. അതിന്റെ കൈഫിയത്ത് അള്ളാഹു അലം, അത് ഖൈബിയായ അദൃശ്യ ലോകവുമായി ബന്ധപ്പെട്ട വിഷയം. അതേപോലെ തന്നെ മനുഷ്യരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരൻ, അവരെ എഴുതുന്നത് തൂലിക കൊണ്ടാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ പിന്നെ തൂലിക ഉണ്ട്. എന്താ തൂലിക? വഹി എഴുതുന്നത് അല്ലേ. വഹി എഴുതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി എഴുത്തുകാരുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോട് തൂലിക കൊണ്ടുവന്നിട്ട് എഴുതാൻ പറയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് 42 എഴുത്തുകാരുണ്ടായിരുന്നു. 42 എഴുത്തുകാരുണ്ടായിരുന്നു. അവരൊക്കെ എഴുതിയിരുന്നു ഖുർആൻ. ഖുർആൻ അവതരിച്ചത് ഏതുമായിരുന്നു? അതിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരൊക്കെ എഴുത്തുകാരായിരുന്നു. പിന്നെ ഉബൈയ്, മുആവിയ, ഇബ്നു മസ്ഊദ് തുടങ്ങി വേറെയും അങ്ങനെ 42 പേർ എഴുത്തുകാരായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ വഹി എഴുതിയ തൂലിക. അതേപോലെ തന്നെ മനുഷ്യർ ഉപയോഗിക്കുന്ന തൂലിക, അതിനും ഇസ്ലാമിൽ അതിന്റേതായ പ്രാധാന്യമുണ്ട്. അവിടെ പിന്നെ വിശുദ്ധ ഖുർആനിൽ നൂൻ, വൽ ഖലമി വമായ സുറൂജ് എന്നുള്ളടത്ത് വൽ ഖലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുത്തുകോലുകൾ മൊത്തത്തിലാണ് എന്നും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അല്ലദി അല്ലമ ബിൽ ഖലം, അല്ലാഹു സുബ്ഹാന തആല ഖലമ കൊണ്ട് പഠിപ്പിച്ചവനാകുന്നു. അത് കിതാബത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യമാണ്. കിതാബത്ത് ആദ്യം നമ്മൾ പറഞ്ഞ ഖിറാഅത്ത്, ഖിറാഅത്ത് എന്താ? വായന. വായനക്ക് പ്രാധാന്യമുണ്ട് നമ്മൾ മനസ്സിലാക്കി. ഇഖ്റ ആവർത്തിച്ചു, ഇഖ്റ കൊണ്ട് തുടങ്ങി അല്ലെ. പിന്നെ എഴുത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാന തആല എന്ത് ചെയ്തത്? അല്ലമ ബിൽ ഖലം എന്ന് പറഞ്ഞത് അല്ലെ. ഖലം കൊണ്ട് എങ്ങനെ പഠിപ്പിക്കുക? അത് കിതാബത്തിലൂടെയാണ്, എഴുത്തിലൂടെയാണ്. അപ്പൊ എഴുത്തിനുള്ള പ്രാധാന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ അസ്ഹാബു സുഫ മദീനയിൽ ഉണ്ടായിരുന്നു. മദീനയിൽ മസ്ജിദ് നബവിയിൽ ഒരു വിഭാഗം സാധു ജനങ്ങൾ ഉണ്ടായിരുന്നു. അസ്ഹാബു സുഫ എന്ന് പറയും. ഉബാദത്ത് ബിൻ സാമിത് അവരുടെ ഉസ്താദായിരുന്നു, അധ്യാപകൻ. അദ്ദേഹത്തിന്റെ ജോലി അസ്ഹാബു സുഫയ്ക്ക് എഴുത്ത് പഠിപ്പിക്കലായിരുന്നു. എഴുത്ത് പഠിപ്പിക്കൽ ബദർ യുദ്ധ ദിവസം, ബദർ യുദ്ധ ദിവസം മക്ക മുശ്രിക്കിൽ നിന്ന് 70 യുദ്ധബന്ദികളെ പിടിച്ചു. 70 യുദ്ധബന്ദികളെ, ആ യുദ്ധബന്ദികൾക്ക് പിന്നെ മോചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവര് മദീനക്കാരായ മുസ്ലിമീങ്ങൾക്ക് എഴുത്ത് പഠിപ്പിക്കാനാണ്. കാരണം മക്കാർക്ക് എഴുത്തറിയാമായിരുന്നു, പലർക്കും നല്ല എഴുത്ത് അറിയാമായിരുന്നു മക്കയിലുള്ളവർക്ക്. അതിന്റെ കാരണം, മക്കയിൽ എഴുത്ത് പ്രചരിക്കാൻ കാരണം, അബൂ സുഫിയാന്റെ വാപ്പ, അബൂ സുഫിയാൻ റളിയല്ലാഹുവല്ലേ, മുആവിയാന്റെ ഉപ്പ അബൂ സുഫിയാൻ, അബൂ സുഫിയാന്റെ വാപ്പ ഹർബ്, ഹർബ് ബിനു ഉമയ്യ, ഹർബ് ഇബ്നു ഉമയ്യ പിന്നെ ഇദ്ദേഹം ഈ പിന്നെ എഴുത്ത് അഭ്യസിച്ചിരുന്നു എന്നാണ്, എഴുത്ത് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ ഹർബിന്റെ മകൾ അബൂ സുഫിയാന്റെ പെങ്ങൾ സഹബ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. സഹബ, സഹബ ബിന്ത് ഹർബ്, സഹബ ബിന്ത് ഹർബ് അബൂ സുഫിയാന്റെ പെങ്ങളാണ് ഈ സഹബ. ഈ മഹദിയും നല്ല എഴുത്ത് അഭ്യസിച്ചിരുന്നു. അവരുടെ എഴുത്ത് അഭ്യസിക്കാൻ കാരണം, ഈ സഹബയെ കല്യാണം കഴിച്ചിരുന്നത് ബിഷുർ ഇബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ ബിഷുർ ഇബിൻ അബ്ദുൽ മലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോമത്ത് ജന്തൽ അറിയില്ലേ? ദോമത്ത് ജന്തൽ എവിടെ? ഇന്ന് ദോമത്ത് ജന്തൽ എവിടെ? സൗദി അറേബ്യയിൽ ദോമത്ത് ജന്തൽ ഏത് ഭാഗത്ത്? ഏത് പ്രവിശ്യയില? ദോമത്ത് ജന്തൽ തബൂക്കിലല്ലേ? തബൂക്ക് അല്ലെങ്കിൽ അൽജൌഫ്, ഏതായാലും ആ ഭാഗത്താണ്. അൽജൌഫ് തബൂക്ക് ആ ഭാഗത്താണ് ആരുള്ളത്? ദോമത്ത് ജന്തൽ ഉള്ളത്. ദോമത്ത് ജന്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ നബിയായ കാലഘട്ടത്തിൽ ദോമത്ത് ജന്തലിനെ കീഴ്പ്പെടുത്തിയ ചരിത്രം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോയപ്പോ തബൂക്ക് യുദ്ധത്തിന് പോയപ്പോ ഖാലിദ് ഇബ്നുൽ വലീദിനെ എന്ത് ചെയ്ത് ദൗമത്ത് ജന്തലിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ ദൗമത്ത് ജന്തലിനെ അന്ന് ഭരിച്ചിരുന്നത് ഉഖൈദീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഉഖൈദീർ ഉഖൈദീർ ഈ ഉഖൈദീർ ഇബ്നു അബ്ദുൽ മലിക്ക് മുസ്ലിം സൈന്യത്തിൽ നിന്ന് കുറച്ച് ആളുകളെ ഖാലിദിന്റെ നേതൃത്വത്തിൽ ദൗമത്ത് ജന്തലിലേക്ക് റസൂലുള്ള പറഞ്ഞയച്ചു തബൂക്കിലേക്ക് പോയപ്പോ. അങ്ങനെ അന്ന് ദൗമത്ത് ജന്തലിനെ ഭരിച്ചിരുന്നത് ഈ ഉഖൈദിർ ഇബ്നു അബ്ദുൽ മലിക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ ഖാലിദിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തുമ്പോ ഈ ഉഖൈദിർ അവിടെ ഉണ്ടായിരിക്കും, അയാള് പിന്നെ കാട്ടുപശുക്കളെ വേട്ടയാടുകയായിരിക്കും, കാട്ടുപശുക്കളെ വേട്ടയാടുകയായിരിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുറെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഖാലിദ് ചെന്നപ്പോ ഇയാൾ അങ്ങനെ വേട്ടയാടായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഉഖൈദിർ എന്ത് ചെയ്ത് പിന്നെ എന്നോട് ഖാലിദ് സംസാരിച്ച്. അങ്ങനെ ഈ ഉഖൈദർ എന്ത് ചെയ്ത് ഒരു യുദ്ധം വേണ്ട, സന്ധിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരു ഒത്തുതീർപ്പിലെത്താം എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹിക്ക് ജിസിയ നൽകാം എന്നുള്ള വ്യവസ്ഥയിൽ ഉഖൈദിർ യുദ്ധമില്ല, സന്ധിയിൽ ഏർപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധു. ഉഖൈദിർ എന്ത് ചെയ്ത് റസൂലുള്ളാഹിക്ക് നല്ലൊരു പട്ടുവസ്ത്രം, നല്ലൊരു പട്ടുവസ്ത്രം സമ്മാനിച്ചു. അങ്ങനെ ഖാലിദ് ആ പട്ടുവസ്ത്രം കൊണ്ടു റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇട്ട് വെച്ചു. അപ്പൊ സഹാബികൾക്ക് ഭയങ്കര കൗതുകം അത് കണ്ടപ്പോ, നല്ല ഭംഗിയുള്ളൊരു വസ്ത്രമായിരുന്നു, അതാണ് റസൂലുള്ളാഹി ഇയാൾ സമ്മാനിച്ചത് ഈ ഉഖൈദിർ. അപ്പോ ഇതിങ്ങനെ സഹാബികൾ കണ്ടത് ഇങ്ങനെ അവരിങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇത് കണ്ടിട്ടാണ് ഈ അത്ഭുതപ്പെടുന്നത്, ഈ പട്ടുവസ്ത്രം കണ്ടാണ് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത്. സഅദ് ഇബ്നു മുആദ് സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന മിന്തിയിൽ ടിഷ്യൂ മിന്തിയിൽ ഉറന്നാൽ അത് ഇതിനേക്കാൾ എത്രയോ മുന്തിയതാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന മിന്തിയിൽ ഈ ഉഖൈദീർ സമ്മാനിച്ച ഈ പട്ടുവസ്ത്രത്തെക്കാൾ മുന്തിയതാണ് എന്ന് പറഞ്ഞു നബിസ്ലാഹുലമാ. ഏതായാലും ദൗമത്ത് ജന്തൽ ഭരിച്ചിരുന്നതായി ഈ ഉഖൈദിറിന്റെ സഹോദരൻ ബിഷർ, സഹോദരൻ ബിഷറിനെ ഈ സഹബ കല്യാണം, ഈ ബിഷർ ആണ് സഹബായിനെ കല്യാണം കഴിച്ചിരുന്നത്. ഇവരൊക്കെ ശരിക്ക് നല്ല പിന്നെ എഴുത്ത് അഭ്യസിച്ചവരും പഠിതാക്കളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിഷർ മുഖാന്തരാണ് എന്ത് ചെയ്യുന്നത്, മക്കയിൽ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നത്, അക്ഷരാഭ്യാസം പഠിച്ചിരുന്നത്. അങ്ങനെ മക്കയിൽ കുറെ ആളുകൾക്ക് നല്ല എഴുത്തറിയുമായിരുന്നു. ആ ആളുകളെയാണ് യുദ്ധബന്ധിയായിട്ട് പിടിച്ചത് അവിടെ ബദറിൽ. ആ മക്കയിൽ ഈ നിരക്ഷരന്റെ ഇടയില് വല്ലതി ബാസഫിൽ ഉമ്മീന റസൂൽ എന്നാണ്, ഉമ്മികളാണല്ലോ മക്കയിൽ. പക്ഷെ കുറെ ആളുകൾ എഴുത്തുകാരുണ്ടായിരുന്നു. എങ്ങനെ എഴുത്തുകാരുണ്ടായത്, അതിന്റെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ലേ, എഴുത്ത് വന്നത്. അപ്പോ പിന്നെ നബിസ്ലാഹുലമാ തങ്ങൾക്കറിയാം ഈ ബന്ദികളിൽ ആരുണ്ട് നല്ല എഴുത്ത് അറിയണവരുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ബന്ദികളായ നിങ്ങളെ മോചിപ്പിക്കാം, പക്ഷെ നിങ്ങൾ മോചനത്തിന് പ്രതിഫലമായിട്ട് എന്ത് തരണം, എന്താ വേണ്ടത്, മദീനയിലുള്ളവരെ മുസ്ലിമീങ്ങളെ എഴുത്ത് പഠിപ്പിക്കണം, മുസ്ലിമീങ്ങളെ എഴുത്ത് പഠിപ്പിക്കണം. അങ്ങനെ അവര് അമുസ്ലിമീങ്ങളാണ്, അവർ മുസ്ലിമീങ്ങൾക്ക് എന്ത് ചെയ്ത് എഴുത്ത് പഠിപ്പിച്ചു. പണ്ഡിതന്മാരെ ഇന്ന് എടുക്കുന്ന ഒരു മസല എന്താണെന്ന് വെച്ചാൽ, അമുസ്ലിമീങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, വിദ്യ നേടാം. അമുസ്ലിമീങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, വിദ്യ നേടാം. പക്ഷെ അതെന്താവരുത്, ഏത് വിദ്യ ആകരുത്, ദീനി വിദ്യ ആകരുത്. ആ മുസ്ലിമീങ്ങൾ മതം പഠിപ്പിക്കരുത് നമ്മളെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഭൗതികമായിട്ടുള്ള വിദ്യ അവരിൽ നിന്ന് എന്ത് ചെയ്യാം, അഭ്യസിക്കാം എന്ന് പണ്ഡിതന്മാർ അതിൽ നിന്നും മസല പറയുന്നുണ്ട്. ഏതാ ഇന്ന് പലരും എന്താ ഇത്, ആ മുസ്ലിമീങ്ങളിൽ നിന്ന് ഭൗതികമായിട്ടുള്ള വിദ്യയാണ് നേടേണ്ടത്, പക്ഷെ അവരിൽ നിന്ന് ദീനി പഠിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ആളുകൾ എന്ത് ചെയ്തത്, പലരും ഹദീസ് നിഷേധികളായത്. ഇസ്ലാമിനെ പിന്നെ നമ്മളെ ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ അമുസ്ലിമീങ്ങൾ പറയുന്നതിനനുസരിച്ച് കളിയാക്കാൻ തുടങ്ങിയത്. കാരണം എന്താ, പലരുടെയും അധ്യാപകർ അമുസ്ലിമീങ്ങളാണ്. അമുസ്ലിമീങ്ങൾ ഓതി കൊടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അമുസ്ലിമീങ്ങൾക്ക് നമുക്ക് വിദ്യ നേടാം, പക്ഷെ ഏത് വിദ്യ, അത് നമ്മളെ ദീനായി ബന്ധപ്പെട്ട വിദ്യയല്ല, ഇതുപോലുള്ള വിദ്യകളാണ്. അലാ കുല്ലിൻ, പിന്നെ ഇവിടെ നമ്മൾ എന്തിനാത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഖിറാഅത്തുണ്ട് കിതാബത്തുണ്ട്, അതിന് ഇസ്ലാമിലുള്ള പ്രാധാന്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അമുസ്ലിമീങ്ങളായി പിടിക്കപ്പെട്ട യുദ്ധബന്ദികളോട് മുസ്ലിമീങ്ങൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ കൽപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഈ വചനത്തിൽ പറയുന്നത് അല്ലമൽ ഇൻസാന മാലം യാലം, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ പഠിപ്പിച്ചു മനുഷ്യന് അറിയാത്തത്. ജ്ഞാനശൂന്യനായ മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഒന്നും അറിയാതെ ജനിച്ചു വീണ മനുഷ്യൻ പലതും നേടി അറിഞ്ഞ് എന്ത് ചെയ്യുന്നത്, ഈ ദുനിയാവിൽ നിന്ന് തിരിച്ച് യാത്രയാണത്. അപ്പോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഔദാര്യമാണ്, അനുഗ്രഹമാണ്. ഇവിടെ ഈ അഞ്ച് ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ അതാണ് എണ്ണുന്നത്. മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങൾ അതാണ് എണ്ണുന്നത്. ആ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്, അള്ളാഹു അറിയിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ എഴുത്തിന് അതേപോലെ വായനക്ക് കൽപ്പിച്ചതായ പ്രാധാന്യം, വായനക്കും എഴുത്തിനും കൽപ്പിച്ചതായ പ്രാധാന്യം, ഇതൊക്കെ ഈ ആയത്തുകൾ അറിയിക്കണം. മനുഷ്യന് ഉണ്മയുടെ ലോകത്തൊരു ഉണ്മയേകി, ഉണ്മയേകിയ മനുഷ്യനെ അള്ളാഹു വെറുതെ വിട്ടില്ല, എങ്ങനെയും ജീവിക്കാൻ വേണ്ടിയിട്ട് വിട്ടില്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഹപര നന്മകളും അതേപോലെ സൗഭാഗ്യങ്ങളും നേടാൻ ആവശ്യമായിട്ടുള്ളതായ കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് വായിക്കാനും അത് പഠിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അവന് ഹിദായത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകി എന്നുള്ളതാണ്. പക്ഷെ ഈ മനുഷ്യൻ ആരായി, ഈ മനുഷ്യൻ ആരായി? ഇതൊക്കെ അള്ളാഹു മനുഷ്യന് ചെയ്തു കൊടുത്ത്, പക്ഷെ മനുഷ്യൻ ആരായി? കല്ല ഇന്നൽ ഇൻസാന ലയത്തക ഇൻഷാ അത് മുതൽ സൂറത്തുൽ ഈ അലക്കിന്റെ മറ്റേ ഭാഗം, സൂറത്തുൽ അലക്ക് രണ്ട് ഖണ്ഡികയായിട്ടാണ്, രണ്ട് ഖണ്ഡികയാണ് ആദ്യം ഈ അഞ്ചായത്ത്, ഇനി ശേഷിക്കുന്ന ഒരു ഖണ്ഡിക അത് ഇൻഷാ അല്ലാ നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ. അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലായിരുന്നു ആരുടെ ജീവിതം, മക്കാരുടെ അവരുടെ ജൽപ്പന പ്രകാരം, അവരുടെ ജൽപ്പന പ്രകാരം ശരിയാണ്, ഇബ്രാഹിം മില്ലത്ത് അവിടെ ഉണ്ട്, ഇബ്രാഹിം മില്ലത്തുണ്ട്. പക്ഷെ ആ ഇബ്രാഹിം മില്ലത്തിൽ നിസ്കാരമുണ്ട്, ഇബ്രാഹിം മില്ലത്തിൽ നോമ്പുണ്ട്, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുണ്ട് ഇബ്രാഹിം മില്ലത്തിൽ. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്ത് പിൽക്കാലത്ത് വളച്ചൊടിച്ചു, മാറ്റിമറിച്ചു. അതുകൊണ്ടാണ് ഈ വളച്ചൊടിച്ചതിനെ നേരെയാക്കാനാണ് റസൂലുള്ളാഹിനോട് അള്ളാഹു കൽപ്പിച്ചത്, അഖീമുദ്ദീൻ, ദീനിനെ നിങ്ങൾ നേരെയാക്കണം. കാരണം ദീൻ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ദീനിനെ മുഴുവൻ എന്താക്കി, ഇവർ വളച്ച്, ഷിർക്ക് വന്നു, കുഫർ വന്നു, അതേപോലെ തന്നെ അന്ധവിശ്വാസാനാചാരങ്ങൾ വന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവർ വളച്ച ദീനിനെ ഇഖാമത്ത് നേരെയാക്കാനാണ് ആരെ നിയോഗിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്, മനസ്സിലായില്ലേ? അപ്പോ പിന്നെ അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കാന്നുള്ളതുണ്ടായിരുന്നു, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുക എന്നുള്ളതുണ്ടായിരുന്നു. അള്ളാഹുക്ക് ഇബാദത്ത് എടുത്ത് കഴിയാൻ വേണ്ടിയിട്ടാണ് ആര് പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിൽ ഒരു വിഗ്രഹത്തിനും നമിച്ചിട്ടില്ല, ഒരു വിഗ്രഹത്തിനും നമിച്ചിട്ടില്ല. എന്തേ കാരണം? അപ്പൊ അങ്ങനെ ഒരു ജീവിതം അവിടെ പിന്നെ ഉണ്ടായിരുന്നു, പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹനീഫിയത്ത് ഹുനഫാക്കൾ എന്ന് പറയുന്നത്. വിശ്വാസികളായി ജീവിതം നയിച്ച ജാഹിലിയത്തിലെ ആളുകളെ ഹുനഫാക്കൾ എന്ന് പറയും. അവരുടെ ആദർശത്തെ ഹനീഫിയത്ത് എന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.